விசிடி நம்பர் 25, கேசட் நம்பர் 435, டிவிடி நம்பர் 4, கொல்கத்தா பார்க், பஸ்டிம் பங்கால். அவ்யக்தவாணி 31/12/1999. வியாக்கியான தியதி 22/1/2000. ഇന്നലെ അവ്യക്തവാണി നടക്കുകയായിരുന്നു. അവസാന പാരഗ്രാഫിൽ അത് ജൂറിസ്റ്റ് ഗ്രൂപ്പിന്റെ അടുത്തും അതുപോലെ കൾച്ചറൽ വിങ്സിന്റെ അടുത്തുമാണ് പറയുന്നത്. ഇന്ന് ഏത് ഗ്രൂപ്പാണ് ഇരിക്കുന്നത്? പരസ്പരം മീറ്റിംഗ് ചെയ്തോ? ആരടുത്താണ് ചോദിച്ചത്? ബാപ് ദാദ ജൂറിസ്റ്റ് ഗ്രൂപ്പിന്റെ അടുത്താണ് ചോദിച്ചത്. പരസ്പരം മീറ്റിംഗ് ചെയ്തോ? ശരി, എന്താണ് പുതിയ പ്ലാൻ ഉണ്ടാക്കിയത്? എപ്പോഴാണ് അവകാശ കുട്ടികളെ ഉണ്ടാക്കുക? ഏതാണോ അച്ഛന്റെ അവകാശി കുട്ടികൾ, സുപ്രീം സോൾ അച്ഛന്റെ അവകാശി കുട്ടികൾ. എന്തുകൊണ്ടെന്നാൽ സുപ്രീം സോൾ അച്ഛൻ തന്നെ വന്നിട്ടാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. ഏത് രാജയോഗത്തിലൂടെയാണോ ഒരേ ഒരു ജന്മത്തു തന്നെ അനേക ജന്മത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു. ആ സ്കൂൾ കോളേജൊക്കെ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണ്.
എഞ്ചിനീയറിംഗ് പഠായി ജാതി ഹൈ, ഡോക്ടറി പഠായി ജാതി ഹൈ.
അവിടെ എഞ്ചിനീയർ ആകാനുള്ള പഠിപ്പ് പഠിപ്പിക്കുന്നു, ഡോക്ടർ ആവാനുള്ള പഠിപ്പും പഠിപ്പിക്കുന്നു. പക്ഷേ അത് ഒരു ജന്മത്തേക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഈ സുപ്രീം സോൾ അച്ഛൻ വന്ന് ഒരേ ഒരു ജന്മത്തു തന്നെ അനേക ജന്മത്തിന്റെ രാജാവാകാനുള്ള സമ്പത്താണ് തരുന്നത്. ആ രാജ്യാധികാരം ഒരു മനുഷ്യർക്കും തരാൻ സാധിക്കില്ല. ലോകത്തിൽ വലിയ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു, ചെറിയ ചെറിയ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ആ രാജാവിന് കൺട്രോളിംഗ് പവർ ആരാണ് കൊടുത്തത്? എപ്പോഴാണ് കൊടുത്തത്? ഇത് ഗീതയുടെ ഭഗവാൻ പരമപിതാ പരമാത്മാ ശിവ നിരാകാരൻ തന്നെ വന്നിട്ടാണ്. ഈ സൃഷ്ടിയിൽ രാജയോഗം പഠിപ്പിക്കുന്നത്. ഏത് രാജയോഗത്തിലൂടെയാണോ അനേക ജന്മത്തിന്റെ രാജ്യാധികാരം പ്രാപ്തമാക്കുന്നു.
ഡോക്ടർ എഞ്ചിനീയർ
എഞ്ചിനീയർ ആക്കുന്നില്ല, ഡോക്ടർ ആക്കുന്നില്ല, എഞ്ചിനീയർ ആക്കുന്നില്ല. ഇതൊക്കെ അല്പകാലത്തിലെ പ്രാപ്തിയാണ്. ജിസ്മാനി പ്രാപ്തിയാണ്, ശാരീരികമായിട്ടുള്ള പ്രാപ്തിയാണ്, സ്ഥൂല പ്രാപ്തിയാണ്.
സുപ്രീം സോൾ ബാപ് തോ ആകർക്കേ റൂഹ് കോ വർഷാ ദേതെ.
സുപ്രീം സോൾ അച്ഛൻ വന്ന് റൂഹിനാണ് സമ്പത്ത് കൊടുക്കുന്നത്.
റൂഹാനി വാരസ്ദാർ ബനാതാ ഹൈ, റൂഹാനി വർസാ ഹൈ ആത്മാ കി ശക്തി.
ആത്മീയ അവകാശിയാണ് ആകുന്നത്. റൂഹാനി സമ്പത്താണ് ആത്മാവിന്റെ ശക്തി. റൂഹ് എന്നാൽ ആത്മാവ്.
സർവശക്തിവാൻ ബാപ് ആകർക്കേ ആത്മാവ് മേ ഇത്നി ശക്തി ഭർതാ ഹൈ.
ആത്മാക്കളുടെ അച്ഛൻ വന്ന് ആത്മാക്കളിൽ അത്രയും ശക്തി നിറയ്ക്കുകയാണ്. അതായത് ഒരേ ഒരു ജന്മത്തു തന്നെ അനേക ജന്മത്തിന്റെ രാജ്യാധികാരത്തിന്റെ ഷൂട്ടിംഗ്,
റിഹേഴ്സൽ.
ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ വന്നാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ലോകത്തിൽ ആറ്റമിക് എനർജിയുടെ നിർമ്മാണം ഉണ്ടാകുന്നു. ഏതിലൂടെയാണോ ഹർ ഹർ ബം ബംബിന്റെ പ്രാക്ടിക്കൽ മുദ്രാവാക്യം മുഴങ്ങുന്നത്. അതുപോലെ മറുഭാഗത്ത് ഗീതയുടെ ഭഗവാൻ പരംപിതാ പരമാത്മാ ഈ സൃഷ്ടിയിൽ വന്ന് പാണ്ഡവരിലൂടെ, ഗുപ്ത പാണ്ഡവരിലൂടെ ഗുപ്ത സ്ഥാപനയുടെ കാര്യം ചെയ്യിക്കുന്നു. ആ സ്ഥാപനയുടെ കാര്യവും യോഗബലത്തിലൂടെയാണ് സമ്പന്നമാകുന്നത്. ഇത് ഏതൊരു ശാരീരികമായിട്ടുള്ള യോഗമല്ല, ഇത് ആത്മാവിന്റെ യോഗമാണ്, റൂഹിന്റെ യോഗമാണ്. ഏത് മനബുദ്ധിയുടെ പവറിന് വേണ്ടിയാണോ ഗീതയിൽ മഹാവാക്യമുണ്ട്. മനുഷ്യൻ എപ്പോഴാണോ ശരീരം വിടുന്നത്, അപ്പോൾ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്.
പ്രകൃതിക്കേ മധ്യമേ പ്രാണരൂപ ജോ ആത്മാ ഹേ ഉസ്കാ ധ്യാന കരേ.
ഭ്രുകുടിയുടെ മധ്യത്തിൽ പ്രാണരൂപി ഏതാണോ ആത്മാവിരിക്കുന്നത് അതിനെ ധ്യാനിക്കുക. ഏത് ഭ്രുകുടിയുടെ മധ്യത്തിലാണോ ആ ജ്യോതിബിന്ദു ആത്മാ വിരാജമനായിരിക്കുന്നത്,
യാദഗാർ മേ സ്മൃതി കാ ടീക്ക ലഗായാ ജാതാ ഹൈ.
അതിന്റെ സ്മാരകമായിട്ട് സ്മൃതിയുടെ തിലകം ചാർത്തുന്നു. ആത്മാ ഇവിടെ ഇരിക്കുകയാണ്.
ഇന്ദിരാഗാന്ധി ഗോലി മാരനെ വാലേനെ ഛാതി മേ 27 ഗോലിയാ ദാഗ് ദി.
ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്ന ആൾ അവരുടെ നെഞ്ചിൽ 27 വെടിയുണ്ട ഉതിർത്തു. 27 വെടിയുണ്ട ഉതിർത്തു. അപ്പോഴും അവർക്ക് ജീവിച്ചിരിക്കാനുള്ള സംഭാവന ഉണ്ടായിരുന്നു. ഇനി ഒരു പക്ഷേ അവർക്കറിയായിരുന്നുവെങ്കിൽ അതായത് ആത്മ മസ്തകത്തിലാണ് ഇരിക്കുന്നതെന്ന്,
ഉത്തമ അംഗമേ നിവാസ് കർത്തി ഹേ,
ഉത്തമ അംഗത്തിലാണ് ഇരിക്കുന്നതെന്ന്, ആ ഉത്തമ അംഗത്തിൽ ശരീരരൂപി ഭൃഗുടിയുടെ മധ്യത്തിലിരിക്കുന്ന രാജാവ്, ഭൃഗുടിയുടെ മധ്യത്തിലിരുന്ന് മുഴുവൻ ശരീരത്തെയും കൺട്രോൾ ചെയ്യുന്നു. ഇനി അവർക്കറിയായിരുന്നുവെങ്കിൽ ഈ കാര്യം ഒരേ ഒരു വെടി ഉണ്ട കൊണ്ട് തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവർക്കതറിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ട് ആക്രമണകാരികൾ. എന്തുകൊണ്ടെന്നാൽ ആക്രമണകാരികൾക്ക് ആത്മാവിന്റെ ജ്ഞാനം പെട്ടെന്ന് തന്നെ കിട്ടുന്നില്ല. പരമാത്മാ അച്ഛൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ രാജയോഗം പഠിപ്പിക്കുന്നു. രാജയോഗത്തിന്റെ പ്രാപ്തി ബാഹുബലികൾക്ക് ഉണ്ടാകാൻ സാധിക്കുന്നില്ല. ലോകത്തിലെ എത്ര വലിയ ബാഹുബലി ആണെങ്കിൽ കൂടി ഹിസ്റ്ററിയിൽ പ്രസിദ്ധനായി കഴിഞ്ഞാൽ കൂടി,
നെപ്പോളിയൻ ബോണപാർട്ട് ഹിറ്റ്ലർ ജേസാ,
നെപ്പോളിയൻ ബോണപാർട്ട് ഹിറ്റ്ലറെ പോലുള്ളവർ
സാരേ സംസാരമേ രാജായി പ്രാപ്ത കർനേ കാ ആകാംക്ഷി ക്യോ ന രഹാ ഹോ.
മുഴുവൻ സൃഷ്ടിയിലും രാജ്യാധികാരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയുള്ളവരായി കഴിഞ്ഞാൽ കൂടി, എങ്കിലും മുഴുവൻ വിശ്വത്തിലും രാജ്യാധികാരം സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് കേവലം രാജയോഗി ബലത്തിലുള്ളവർക്ക് മാത്രമേ, ഏത് യോഗബലത്തിലൂടെയാണോ യാതൊരുവിധ ബാഹുബലത്തിന്റെ പ്രയോഗവും ചെയ്യാതെ വൈബ്രേഷനെ കൺട്രോൾ ചെയ്ത് മുഴുവൻ സൃഷ്ടിയിലും ശാന്തിയുടെ സ്ഥാപന ആ ശാന്തിദേവ അച്ഛൻ വന്നിട്ടാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ആത്മാക്കൾക്ക്, രാജയോഗികൾക്ക് അങ്ങനത്തെ ശാന്തിയുടെ വൈബ്രേഷൻ കിട്ടുകയാണ്. അവർക്ക് അങ്ങനെയുള്ള ശാന്തിയുടെ വൈബ്രേഷൻ കിട്ടുകയാണ്, തന്റെ മനബുദ്ധിയെ അവർ ഏറ്റവും ഉയർന്ന സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമല്ല,
ശരീരമേ രഹകർ കേ ഹി ആത്മാ ഇസ് ബാത് കാ അനുഭവ് കരേ,
ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാ ഈ കാര്യത്തിന്റെ അനുഭവം ചെയ്യണം. അതായത് ശാന്തി എന്താണ് സാധനം എന്ന്. ദുഃഖത്തിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷമാണ് ശാന്തി അനുഭവം ചെയ്യുന്നത്. ദുഃഖി ആത്മാക്കൾ അശാന്തരാണ്. ശരീരം കൊണ്ട് അശാന്തരാവുകയാണ്. ധനം കൊണ്ട് അശാന്തരാവുകയാണ്. സംബന്ധികളോടും അശാന്തരാവുകയാണ്. സമൂഹത്തോടും അശാന്തരാവുകയാണ്. ഭരണഘടനയോടും അശാന്തരാവുകയാണ്. ലോകത്തിലെ വൈബ്രേഷൻ കൊണ്ടും അശാന്തരാവുകയാണ്. അങ്ങനെ അശാന്തരും ദുഃഖിയുമായിട്ടുള്ള ആത്മാക്കൾക്ക് ദുഃഖത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ഹ്യൂമിനിറ്റിയെ ശാന്തിയുടെ സന്ദേശം നൽകുന്നതിനു വേണ്ടി അച്ഛൻ സുപ്രീം സോൾ ഓരോ നാല് യുഗത്തിന്റെ അന്ത്യത്തിലും ഏതിനെയാണോ കൽപാന്ത്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പേരാണ് കൽപാന്തകാരി എന്നുള്ളത്. നാല് യുഗത്തിന്റെയും സമാപ്തി ചെയ്യുന്ന ആൾ. ഏതുപോലെ മറ്റു ഡ്രാമയും ഉണ്ട് അല്പകാലത്തിലെ. അതിൽ മൂന്ന് നാല് സീനാണ് ഉള്ളത്. അതുപോലെ ഈ സൃഷ്ടി രൂപി നാടകത്തിനും മൂന്ന് നാല് സീനാണ് ഉള്ളത്. സത്യയുഗം ഏറ്റവും ഉയർന്ന യുഗം. ത്രേതായുഗം സെക്കൻഡറി. ദ്വാപരയുഗം തേർഡ് ക്ലാസ്.
തേർഡ് ക്ലാസ് സുഖം.
അവിടെ തേർഡ് ക്ലാസ് സുഖമാണ് ഉള്ളത്. പിന്നെ കലിയുഗത്തിൽ ഫോർത്ത് ക്ലാസ് സുഖം അവശേഷിക്കുന്നു. സുഖം അല്പകാലത്തെ ഇന്ദ്രിയങ്ങളുടെ സുഖമായി മാറി. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ സുഖം ഭോഗിക്കാനുള്ള പവർ തന്നെയില്ല. അങ്ങനെ കലിയുഗം വന്നു വന്ന് അവസാനത്തിൽ ക്ഷണഭംഗുരമായി കഴിയുന്നു സുഖം. ഒന്നോ രണ്ടോ സെക്കൻഡിന്റെ ശാരീരിക സുഖം, ശാരീരിക
മിലനം
കൂടി വന്നാൽ മൂന്നോ നാലോ മിനിറ്റിന്റെ ശാരീരിക സുഖത്തിന്റെ അനുഭവം അനുഭൂതി ചെയ്യാൻ കഴിയുന്നു.
മനുഷ്യ മാത്രം നിസ്തേജ് ഹോനെ കാ അനുഭവ കർത്താ ഹൈ.
അതിനുശേഷം മനുഷ്യർ നിശ്ചേതമാകുന്ന അനുഭവം ചെയ്യുന്നു. ഈ ശാരീരിക സുഖം, ഈ അഞ്ച് തത്വങ്ങൾ കൊണ്ടുള്ള സുഖം, ഈ ജഡപ്രകൃതിയാൽ കിട്ടിയ സുഖം, താമസി പ്രകൃതിയുടെ സുഖം,
അല്പകാലത്തിലേതാണ്. ഉസേ ജഡത്വ കോ കൺട്രോൾ കർനേ വാല
ആ ജഡത്വത്തെ കൺട്രോൾ ചെയ്യുന്നവൻ
പ്രകൃതി കോ കൺട്രോൾ കർനേ വാല
പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്നവൻ
നേച്ചർ കോ താങ്ങനേ വാല
നേച്ചറിനെ അതായത് പ്രകൃതിയെ താങ്ങുന്നവൻ
വോ പ്രകൃതി പതി ബാപ്
ആ പ്രകൃതിപതി അച്ഛൻ
വിശ്വപതി പിതാവിൽ
വിശ്വപതി പിതാവിൽ ആദമിൽ
മുസൽമാനോക്കെ ആദമിൽ
മുസ്ലിങ്ങളുടെ ആദമിൽ
ഹിന്ദുവോക്കെ ആദി ദേവമേ
ഹിന്ദുക്കളുടെ ആദി ദേവനിൽ
ജൈനിയോക്കെ ആദി നാഥമേ
ജൈനിമാരുടെ ആദിനാഥനിൽ പ്രവേശിക്കുന്നു എന്തുകണ്ടെന്നാൽ ആ സുപ്രീം സോളിന് തന്റേതായിട്ടുള്ള ശരീരമില്ല അവർ സദാശിവനാണ്
സദൈവ ജ്ഞാന സ്വരൂപ
സദാ ജ്ഞാന സ്വരൂപനാണ് അതുകൊണ്ടാണ് അവർ ഈ സൃഷ്ടിയിൽ വന്നാൽ കൂടി ശരീരത്തിൽ പ്രവേശിച്ചാൽ കൂടി
പ്രവേശും
ഏതുപോലെ ഗീതയിൽ എഴുതിയിട്ടുണ്ട് പ്രവേശും ഞാൻ പ്രവേശിക്കാൻ യോഗ്യനാണ് ശരീരത്തിൽ പ്രവേശിച്ചാലും അവരുടേത് പാപകർമ്മവോ പുണ്യകർമ്മവോ ഉണ്ടാകുന്നില്ല അത് വേറിട്ട സോളാണ് ആത്മാവാണ് പരംപിതാവാണ് ഏതൊക്കെ ആത്മാക്കളുണ്ടോ മനുഷ്യ ആത്മാക്കളുണ്ടോ പശുക്കളുടെ ആത്മാക്കളുണ്ടോ കീടങ്ങൾ പാറ്റകളുടെ ആത്മാക്കളുണ്ടോ അവർ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് പക്ഷേ പശു പക്ഷി കീടങ്ങൾ പാറ്റകൾ ഇവയുടെ ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ ജനന മരണ ചക്രത്തിൽ വരുന്നു മനുഷ്യരെ പോലെ അതിൽ മനുഷ്യ ആത്മാവ് ഏറ്റവും സർവോപരിയായി അംഗീകരിക്കുന്നു മനുഷ്യ ജന്മം ദുർലഭമാണെന്ന് പറയുന്നു ശാസ്ത്രങ്ങളിലും വിഖ്യാതമാണ് പ്രസിദ്ധമാണ് മനുഷ്യനെന്ന് പറയുന്നത് തന്നെ അപ്പോഴാണ് എപ്പോഴാണോ മനു അർത്ഥം ബ്രഹ്മ
മനം ചിന്ത മനു
മനന ചിന്തനം ചെയ്യുന്ന മനു ഈ സൃഷ്ടിയിൽ ഈ ലോകത്തിൽ പ്രത്യക്ഷമാകുന്നത് പ്രാക്ടിക്കൽ രൂപത്തിൽ അങ്ങനെയല്ല ബ്രഹ്മ സൂക്ഷ്മവതനത്തിലാണെന്ന് മുഴുവൻ ലോകത്തിലും ആ ബ്രഹ്മയിലൂടെ സ്ഥാപിക്കപ്പെട്ട ബ്രഹ്മകുമാരി ഈശ്വര
വിശ്വവിദ്യാലയം
ഓരോ ചെറിയ വലിയ ദേശങ്ങളിലും ബ്രഹ്മ എന്ന് പറയൂ മനു എന്ന്
പറയൂ
നിക്ലി ഹുയി ജോ ജ്ഞാൻ കി ഉച്ഛ്വാസ് ഹേ ആ മനുവിലൂടെ ഉച്ചരിച്ച ഉച്ഛ്വാസമാണ് വാണിയാണ്. ഏതിനെയാണോ വേദവാണി എന്ന് പറയുന്നത്, വിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. അജ്ഞതയെ അല്ല പറയുന്നത്. ബ്രഹ്മയുടെ മുഖത്തിലൂടെ ഏതാണ് ഉച്ഛ്വാസം വരുന്നത്, വാണി ഏതാണ് പുറത്തു വരുന്നത്? ആ വേദവാണിയിലൂടെ ഏത് ബ്രാഹ്മണ സൃഷ്ടിയാണോ യഥാർത്ഥമായിട്ടുള്ളത്, ബ്രഹ്മാവിന്റെ ഡയറക്റ്റ് സന്താനങ്ങൾ, അവരാണ് ഏറ്റവും ആദ്യം പ്രഭാവിതരാകുന്നത്. ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ബ്രാഹ്മണൻ പുറത്തു വന്നു എന്ന്. ഇനി ബ്രഹ്മാവിന്റെ മുഖത്തിൽ എന്താ മെഷീൻ വലതും വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി? ഭുജങ്ങളിലൂടെ ക്ഷത്രിയർ പുറത്തു വന്നു. ഇത് കേവലം കവിയുടെ കവിതയാണ്. ചിത്രകാരൻ ഏതാണോ ഭാവുകമായിട്ട് ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ ഭാഷയെ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. ആരാണോ മനന ചിന്തനം ചെയ്യുന്ന വർഗം, അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനന ചിന്തനം ചെയ്യുന്ന മനീഷി, ആരാണോ മനുവിന്റെ ഡയറക്റ്റ് സന്താനമാകുന്നത്, അവർ ഓരോ ധർമ്മത്തിലും അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാക്കൾ ഇരിക്കുന്നു. എപ്പോഴാണോ ഈ ലോകത്തിൽ ആറ്റമിക എനർജിയുടെ നിർമ്മാണം ഉണ്ടാകുന്നത്, അപ്പോൾ ഓരോ ധർമ്മത്തിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ആത്മാക്കളെ, രാജയോഗം പഠിപ്പിക്കാൻ വേണ്ടി പരമപിത പരമാത്മ ഈ സൃഷ്ടിയിൽ ഉദിക്കുന്നു. ആരിൽ? ആദം.
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 ആദിദേവ്.
ആദിദേവ്. ആദിനാഥനിൽ.
ഹര ധർമ്മ മേ വോ നാം കീ സാമ്യത ഹേ.
എല്ലാ ധർമ്മത്തിലും ആ പേരിന്റെ സാമ്യതയുണ്ട്.
നാം കാം കേ ആധാർ പർ പഡത ഹേ.
പേര് കർമ്മത്തിനനുസരിച്ചാണ് വരുന്നത്. ആരാണോ ഈ സൃഷ്ടി ആദിയിൽ വന്നത്, ആരാണോ സൃഷ്ടിയുടെ ആദിയിൽ വന്ന് പ്രാക്ടിക്കലി സൃഷ്ടിയുടെ നിർമ്മാണം ചെയ്തത്, അങ്ങനെയല്ല സൃഷ്ടി ഉണ്ടായിരുന്നില്ല എന്ന്. സൃഷ്ടി ഉണ്ടായിരുന്നു.
മാനവീയ സൃഷ്ടി
മാനവീയ സൃഷ്ടിയിൽ എല്ലാ ധർമ്മവും ജഡത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞിരുന്നു.
ധർമ്മകാർത്ഥ ധാരണ.
ധർമ്മത്തിന്റെ അർത്ഥമാണ് ധാരണ. ദിവ്യഗുണത്തിന്റെ ധാരണ. ദിവ്യഗുണത്തിന്റെ സ്ഥാനത്ത് ഓരോ ധർമ്മത്തിലും എപ്പോഴാണോ അധർമ്മം കൂടുന്നത്, അപ്പോൾ പരംപിതാ പരമാത്മാ
അധർമ്മോ കോ അധർമ്മിയോ കോ നശ്യ കർനേ കേ ലിയേ സൃഷ്ടി പർ ഉദിത ഹോത ഹൈ.
ആ അധർമ്മത്തെ അധർമ്മിയെ നശിപ്പിക്കാൻ വേണ്ടി ഈ സൃഷ്ടിയിൽ ഉദിക്കുകയാണ്.
കഹാ സേ ഉദിത ഹോത ഹൈ,
എവിടെ നിന്നാണ് ഉദിക്കുന്നത്?
ബനിയൻ ട്രീ യാദ്ഗാർ ഹൈ,
വടവൃക്ഷം സ്മാരകമാണ്.
ഇസ് അശ്വത്ഥ വൃക്ഷ കി ഗീതാ മേ മഹിമ കീ ഗയി ഹൈ,
ഈ അശ്വത്ഥ വൃക്ഷത്തിന് വേണ്ടി ഗീതയിൽ മഹിമ പാടിയിട്ടുണ്ട്. ഈ വൃക്ഷമാണ് സൃഷ്ടിരൂപി വൃക്ഷം, മാനവീയ സൃഷ്ടിരൂപി വൃക്ഷം. അപ്പോൾ ആ വൃക്ഷത്തിന്റെ ബീജവും ഉണ്ടായിരിക്കണം.
ബീജ ഹേ ആദം,
ആ ബീജമാണ് ആദം.
ആദം
ആദം
ആദിദേവ്
ആദിദേവ്.
ഉസ ഹ്യൂമനിറ്റി കേ ഫാദർ മേ സുപ്രീം സോൾ ശിവ,
ആ മനുഷ്യരുടെ അച്ഛനിൽ സുപ്രീം സോൾ ശിവൻ.
ജോ കബി ജന്മണ കേ ചക്ര മേ നഹീ ആതാ,
ആരാണോ ഒരിക്കലും ജനന മരണ ചക്രത്തിൽ വരാത്തത്, അവർ ഡയറക്റ്റ് മുഖര രൂപത്തിൽ പ്രവേശിക്കുന്നു. പ്രവേശിച്ചിട്ട് അവരുടെ പേര് വെക്കുകയാണ് മനു.
മനന ചിന്തന കർനേ വാലോ മേ സർവോപരി,
മനന ചിന്തനം ചെയ്യുന്നവരിൽ സർവോപരി.
ഓർ ഉസ മനു കഹോ പ്രജാപിത ബ്രഹ്മാ കഹോ,
ഇനി മനു എന്ന് പറയൂ, പ്രജാപിത ബ്രഹ്മ എന്ന് പറയൂ.
ഉസ്കി ഔലാദ് കോ മനുഷ്യ കഹാ ജാതാ,
അവരുടെ സന്താനത്തെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
ഉന മനുഷ്യോ മേ കാറ്റഗറീസ് ബൻതി,
ആ മനുഷ്യരിൽ കാറ്റഗറീസും ഉണ്ട്.
ജോ സത്യയുഗ കേ ജന്മ ലേനേ വാലേ മനുഷ്യാത്മയേ ഹേ,
ആരാണോ സത്യയുഗത്തിൽ ജന്മമെടുക്കുന്ന മനുഷ്യ ആത്മാക്കൾ, അവിടെയാണ് 16 കലാ സമ്പന്ന ദേവത എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് സത്യയുഗത്തിൽ നാരായണന്റെ രാജ്യമായിരുന്നു എന്ന്. എല്ലാ ദേവതമാരുടെ ഇടയിലും ഒരു നാരായണന്റെ സ്വരൂപമായിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ളത്. ശാസ്ത്രത്തിൽ അവരുടെ യാതൊരുവിധ ഗ്ലാനിയും ഇല്ല. എല്ലാ ദേവതമാരുടെയും അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൽ നാരായണന്റെ യാതൊരുവിധ ഗ്ലാനിയും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും 16 കലാ സമ്പൂർണന്റെ പാട്ട് ചെയ്തിരിക്കണം.
സർവഗുണ സമ്പന്ന 16 കലാ സമ്പൂർണ,
സർവഗുണ സമ്പന്നൻ 16 കലാ സമ്പൂർണൻ,
സമ്പൂർണ അഹിംസക മര്യാദ പുരുഷോത്തമ ക പാട്ട്
സമ്പൂർണ അഹിംസകൻ മര്യാദ പുരുഷോത്തമന്റെ പാട്ട് ചെയ്തിരിക്കണം. ആ മര്യാദ പുരുഷോത്തമൻ ദേവതമാർ സത്യയുഗത്തിലാണ് ഉള്ളത്. പേര് തന്നെ ആ യുഗത്തിന്റേത് സത്യയുഗം എന്നാണ്. അസത്യത്തിന്റെ പേരോ അടയാളമോ ഇല്ല. സത്യമായിട്ടുള്ള ചക്രവർത്തി
സുപ്രീം സോൾ ഉസ് യുഗ് കി ആകർ കെ സ്ഥാപന കർത്ത ഹൈ.
സുപ്രീം സോൾ വന്നാണ് ആ യുഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്.
ഇസ് സൃഷ്ടിരൂപി മകാൻ കോ നയാ ബനാത ഹൈ.
ഈ സൃഷ്ടിരൂപി കെട്ടിടത്തെ പുതിയ കെട്ടിടമാക്കി മാറ്റുന്നു.
ഔർ പുരാനി സൃഷ്ടിരൂപി മകാൻ കോ ഹര ഹര ബം ബം.
ഇനി പഴയ സൃഷ്ടിരൂപി കെട്ടിടത്തെ ഹർ ഹർ ബം ബം
ആറ്റമിക് എനർജി ഫോഡ് കർക്കെ നഷ്ട കരാ ജേത ഹൈ.
ആറ്റമിക് എനർജി, അതായത് ആറ്റം ബോംബ് ഇട്ട് അതിന്റെ വിനാശം ചെയ്യുന്നു.
തോ സത്യുഗ് മേ ജോ ഹ്യൂമനിറ്റി ഹോതി ഹൈ.
അപ്പോൾ സത്യുഗത്തിൽ ഏതാണോ മനുഷ്യർ ഉണ്ടാകുന്നത്, ഹ്യൂമനിറ്റി ഉണ്ടാകുന്നത്,
സർവോപരി മനുഷ്യക്ക്
സർവോപരി മനുഷ്യരുടെ ജാതിയാണ്. അവരെയാണ് ദേവത എന്ന് പറയുന്നത്. സത്യുഗത്തിൽ അനേക ജന്മങ്ങൾ എടുത്തെടുത്ത് ആത്മാവിന്റെ പവർ കുറയുകയാണ്, കുറയുന്നു. ത്രേതായുഗത്തിൽ വന്ന് 14 കലയായി മാറുന്നു.
चौदह कलाओं में सेमी देवता बन जाती है.
14 കലയിൽ സേമി ദേവതയായി മാറുന്നു.
उनको संपूर्ण देवता नहीं कहेंगे.
അവരെ സമ്പൂർണ്ണ ദേവത എന്ന് പറയാൻ സാധിക്കില്ല.
ആത്മാ की पावर घटने से जन्म दर ज्यादा बढ़ जाती है.
ആത്മാവിന്റെ പവർ കുറയുന്നത് കാരണം ജന്മത്തിന്റെ നില കൂടുന്നു.
जैसे कोई बीज होता है पहली बार बोया जाता है.
ഏതുപോലെ ബീജമുണ്ടോ ആദ്യം അതിനെ വിതയ്ക്കുമ്പോൾ
तो ज्यादा फलदायी होता है.
അധികം ഫലം തരുന്നതാകുന്നു.
क्योंकि पहली बार के बीज में ज्यादा पावर होती है.
എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ തവണ വിതയ്ക്കുന്ന വിത്തിന് അധികം ശക്തിയുണ്ട്. എപ്പോഴാണോ ആദ്യത്തെ വിളവ് എടുത്തതിന് ശേഷം ആ ബീജത്തിന്റെ തന്നെ വെറൈറ്റിയെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വിതയ്ക്കുമ്പോൾ അതിന്റെ പവർ കുറയുകയാണ്, അതിന്റെ ശക്തി കുറയുകയാണ്. അങ്ങനെ തന്നെ അതേപോലെ തന്നെ ആത്മാരൂപി ആ ആദി സനാതന അശ്വത്ഥ വൃക്ഷത്തിന്റെ പരമാത്മാ ശിവൻ വന്ന് സ്വാത്വിക ഹ്യൂമനിറ്റിയുടെ ഏതാണോ സ്ഥാപനം ചെയ്തത് സത്യുഗത്തിൽ, ആ ദേവതമാരുടെ ജനറേഷൻ വംശം അവസാനിക്കുന്നു. പിന്നീട് 14 കലാ സമ്പൂർണ്ണൻ സേമി ദേവതയുടെ ജനറേഷൻ ആരംഭിക്കുന്നു, വംശം ആരംഭിക്കുന്നു.
ആത്മാ സത്യയുഗ കെ മുക്കാബലെ അനേക ജന്മ ലേതി ഹൈ, ജ്യാദാ ജന്മ ലേതി ഹൈ.
ആത്മാ സത്യയുഗത്തെ അപേക്ഷിച്ച് കൂടുതൽ ജന്മം എടുക്കുന്നു.
ക്യോകി ആത്മാ കി പവർ ക്ഷീണ് ഹോ ജാതി ഹൈ.
എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ പവർ കുറയുന്നു.
ജനസംഖ്യ ബഢ്കർ കെ,
ജനസംഖ്യ വർദ്ധിച്ച്
കരോഡോ കി താദാദ് മേ പഹുഞ്ച് ജാതി ഹൈ,
കോടിക്കണക്കിനായിട്ട് മാറുന്നു.
जब तीसरा सीन शुरू होता है ड्रामा का,
എപ്പോഴാണോ ഡ്രാമയുടെ മൂന്നാമത്തെ സീൻ ആരംഭിക്കുന്നത്,
ഇസെ കേതെ ഹൈ ദ്വാപുര,
ഏതിനെയാണോ പറയുന്നത് ദ്വാപുരം.
ദോ ദോ രാജ്യ ശുരൂ ഹോ ജാതെ ഹൈ,
രണ്ട് രണ്ട് രാജ്യങ്ങൾ ആരംഭിക്കുന്നു.
ദോ ദോ മതെ ശുരൂ ഹോ ജാതെ ഹൈ,
രണ്ട് രണ്ട് മതങ്ങൾ ആരംഭിക്കുന്നു.
ദോ ദോ കുല സ്ഥാപൻ ഹോ ജാതെ ഹൈ,
രണ്ട് രണ്ട് കുലങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ ദ്വൈതം വ്യാപിപ്പിക്കുന്ന ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ വന്ന് ജന്മം എടുക്കുന്നു.
ജിൻകെ ലിയേ ഗീതാ മേ കഹാ ഗയാ ഹൈ
അവർക്കു വേണ്ടി ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, മൂഢാ ജന്മനി ജന്മനി, ആ മൂഢരാകുന്ന മനുഷ്യ ആത്മാക്കൾ, ഏതാണോ സത്യുഗത്തിൽ ത്രേതായുഗത്തിൽ രാമകൃഷ്ണന്റെ രാജ്യത്തിന്റെ സുഖം അനുഭവിക്കാത്തത്, അങ്ങനെയുള്ള ശ്രേഷ്ഠ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ദ്വൈതത്തിന്റെ ലോകത്തിൽ വന്ന് ജന്മമെടുക്കുന്നു. അവരുടെ കൂട്ടുകെട്ടിൽ വന്ന് ദേവാത്മാക്കളും താഴെ ഇറങ്ങുന്നു. ഇന്നേക്ക് 2500 വർഷത്തിന് മുന്നേ ഈ രണ്ടാമത്തെ ധർമ്മത്തിന്റെ ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ വരാൻ ആരംഭിക്കുന്നു. ഏറ്റവും ആദ്യം ഇബ്രാഹിം വന്നു. അവർ വന്ന് ഇസ്ലാം ധർമ്മം സ്ഥാപിച്ചു. മഹാത്മാ ബുദ്ധൻ വന്നു. അവർ വന്ന് ബൗദ്ധധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ദ്വൈതത്തിൽ മൂന്നാമത്തെ മതം ഒന്നുകൂടി ചേർന്നു. ഇന്നേക്ക് 2000 വർഷത്തിന് മുന്നേ ക്രൈസ്റ്റ് വന്നു. യൂറോപ്യ ദേശത്ത് ക്രിസ്ത്യൻ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ഇതൊക്കെ പിന്നീട് വന്ന ധർമ്മ പിതാക്കളാണ്. ഏതാണോ ആദിയിൽ ആദി സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തിരുന്നത്, ആ ധർമ്മത്തെ സ്ഥാപന ചെയ്യുന്ന ധർമ്മ പിതാവിനെ മറന്നു, ജോലി മറന്നു, കർമ്മം മറന്നു, ആ ദേശം ആ സ്ഥാനം, ആ സൃഷ്ടിയുടെ മൂല, എവിടെ നിന്നാണോ ആ സദ്ധർമ്മത്തിന്റെ സ്ഥാപനയുടെ ആരംഭം ഉണ്ടായത്, ആ സനാതനി ധർമ്മത്തിലുള്ളവരെ മറന്നുപോയി. പുതിയ പുതിയ ധർമ്മം വന്നപ്പോൾ ആ ധർമ്മത്തിന്റെ നിറത്തിൽ അങ്ങനെ പുരളുകയാണ്, അതിൽ തന്റെ ഒറിജിനാലിറ്റിയെ മറന്നുപോയി. വിദേശി അതുപോലെ വിധർമ്മികളുടെ സംസ്കൃതിയെ സംസ്കാരത്തെ സ്വന്തമാക്കുകയാണ്. സനാതന ധർമ്മം ക്ഷീണിച്ചു പോയിക്കൊണ്ടേയിരുന്നു. സനാതന ധർമ്മത്തിലുള്ള ആത്മാക്കൾ ഏതാണോ അവർ വളരെ കുറഞ്ഞ സംഖ്യയിലായി മാറിക്കഴിഞ്ഞു. പിന്നീട് മറ്റു ധർമ്മത്തിന്റെ പ്രഭാവം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഭാരതത്തിനെ അപേക്ഷിച്ച് എവിടെയാണോ പരമപിത പരമാത്മാവ് ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നത്, പവിത്രതയുടെ വിശേഷത കാരണം ഏത് ഭാരതത്തിലാണോ സുപ്രീം സോൾ പ്രവേശിക്കുന്നത്, അവ്യഭിചാരിയുടെ വിശേഷത കാരണം ആ എവർ പ്യുർ ആയിട്ടുള്ള സുപ്രീം സോൾ, സദാ പവിത്രമായിട്ടുള്ള പരമപിത പരമാത്മാവ് മറ്റ് ദേശങ്ങളിൽ വരുന്നില്ല, മറ്റു രാജ്യങ്ങളിൽ വരുന്നില്ല. കാരണം അവർ പവിത്രമാണ്. ഈ താമസി ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷവും
സാധാരണ മനുഷ്യ തനമേ പ്രവേശിക്കുന്നതിന്റെ ബാവജൂദ് ഭീ ജൈസാ ഗീതാ മേ ലിഖാ ഹുവാ ഹൈ,
സാധാരണ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷവും ഗീതയിൽ എഴുതിയിട്ടുണ്ട്. അതിനു വേണ്ടി അവർ പവിത്രമായിട്ടിരിക്കുന്നു.
ഗീതാ മേ ജൈസേ ബതായാ ഹൈ कि मुझे साधारणतन में आए हुए बाप को मूढ़मति नहीं पहचान पाते।
ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, സാധാരണ ശരീരത്തിൽ വന്ന എന്നെ മൂഢമതികൾ തിരിച്ചറിയുന്നില്ല. അങ്ങനത്തെ മൂഢമതി ആത്മാക്കൾ ജന്മജന്മങ്ങളിലായി ദ്വൈതത്തിന്റെ നാരകീയ ലോകത്തിൽ വന്ന് ജന്മമെടുക്കുന്നു. സൃഷ്ടിയുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ധർമ്മത്തിന്റെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേശങ്ങളിൽ രാജ്യങ്ങളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു.
അനേക മതാന്തർ ഫൈലനെ സേ അശാന്തി ബർത്തി ചലി ജാതി
ഹൈ. അനേക മതാന്തരങ്ങൾ വരുന്നത് കാരണം അശാന്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കലഹയുഗം, കലഹ ക്ലേശങ്ങളുടെ യുഗം സ്ഥാപിതമാകുന്നു. എല്ലാവരും പരസ്പരം വഴക്കിടുന്നു. എല്ലാ രാജ്യത്തും ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ കലിയുഗത്തിന്റെ അന്തിമ സമയത്തിൽ പരംപിത പരമാത്മാ അവതരിച്ച് ഈ ദ്വൈതം വ്യാപിപ്പിക്കുന്ന മാനവീയ ധർമ്മത്തിന്റെ വിനാശം ചെയ്യിക്കുന്നു. ആരിലൂടെ? हर हर बम बम मिलोड़े
पापों का हरण करने वाला है.
പാപങ്ങളുടെ ഹരണം ചെയ്യുന്നവനാണ്.
അധർമ്മ का हरण करने वाला है.
അധർമ്മങ്ങളുടെ ഹരണം ചെയ്യുന്നവനാണ്.
അനേകത का हरण करने वाला है.
അനേകതയുടെ ഹരണം ചെയ്യുന്നവനാണ്.
और एकता की स्थापना करने वाला परमपिता परमात्मा शिव.
അതുപോലെ ഏകതയുടെ സ്ഥാപന ചെയ്യുന്ന പരമപിതാ പരമാത്മാ ശിവൻ
सारी सृष्टि पर कल्याण ही कल्याण की स्थापना कर देता है.
മുഴുവൻ സൃഷ്ടിയിലും മംഗളത്തിന്റെ സ്ഥാപനയാണ് ചെയ്യുന്നത്.
इसलिए त्रिमूर्ति शिव कहा जाता है.
അതുകൊണ്ടാണ് ത്രിമൂർത്തി ശിവൻ എന്ന് പറയുന്നത്. അവരുടെ മൂന്ന് കാര്യം പ്രസിദ്ധമാണ്. ബ്രഹ്മയിലൂടെ പുതിയ സൃഷ്ടിയുടെ സ്ഥാപന. ആ പുതിയ സൃഷ്ടിയിൽ എല്ലാ ധർമ്മത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ആത്മാക്കൾ പ്രവേശനം നേടുന്നു.
मनन चिंतन मंथन करने वाली आत्माएं प्रवेश पाती हैं.
मनन चिंतन मंथन ചെയ്യുന്ന ആത്മാക്കൾ പ്രവേശനം നേടുന്നു.
वो नई सृष्टि ब्राह्मण सृष्टि कही जाती.
ആ പുതിയ സൃഷ്ടിയെ ബ്രാഹ്മണ സൃഷ്ടി എന്ന് പറയുന്നു.
इसलिए आज भी भक्ति मार्ग में ब्राह्मण देवताय नमः कहा जाता है.
അതുകൊണ്ട് ഇന്നും ഭക്തിമാർഗത്തിൽ ബ്രാഹ്മണ ദേവതായെ നമഃ എന്നാണ് പറയുന്നത്.
ബ്രാഹ്മണോ കി പൂജ ഹോതി ഹൈ.
ബ്രാഹ്മണരുടെ പൂജയുണ്ടാകുന്നു.
ബ്രാഹ്മണ സർവോപരി മാനി ജാതി.
ബ്രാഹ്മണനെ സർവോപരിയായിട്ട് അംഗീകരിക്കുന്നു.
ആദികെ ബ്രാഹ്മണ നൈ.
ഇന്നത്തെ ബ്രാഹ്മണനല്ല.
യേ ഉസി സമയ കാ ഗായന ഹൈ.
ഇത് ആ സമയത്തിന്റെ മഹിമയാണ്.
जब कलयुग के अंत
എപ്പോഴാണ് കലിയുഗത്തിന്റെ അവസാനം?
और नए युग सतयुग की आदि के मध्य में.
അതേപോലെ പുതിയ സത്യയുഗ ലോകത്തിന്റെ ആരംഭത്തിന്റെ സമയം.
जैसे और धर्म पिताए 100 वर्ष के अंदर अपना धर्म स्थापन करते हैं.
ഏതുപോലെ മറ്റു ധർമ്മപിതാക്കൾ 100 വർഷത്തിനുള്ളിൽ തന്റെ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു.
उसी तरह
അതേപോലെ തന്നെ
ബ്രഹ്മാ കി ഭി ആയുസ് 100 വർഷ കി ഗിനി ഗയി ഹൈ.
ബ്രഹ്മാവിന്റെയും ആയുസ് 100 വർഷമായിട്ട് കണക്കാക്കുന്നു.
ആക്കി ഗയി ഹൈ,
അളക്കുന്നു.
ശാസ്ത്രോ മേ ലിഖാ ഹൈ ബ്രഹ്മാ 100 വർഷ കി ആയു മേ.
ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് ബ്രഹ്മ 100 വർഷത്തിന്റെ ആയുസ്സിൽ ഈ മൃത്യു ലോകത്തിൽ നിന്ന് സമാപ്തമാകുന്നു എന്ന്. ബ്രഹ്മാവാലി ആത്മാവിനെ പറ്റി മൃത്യു ലോകം തന്നെ സമാപ്തമാകുന്നു. ആ ആത്മാവ് തന്റെ മനസ്സിനെ രാജയോഗത്തിലൂടെ അത്രയും ശക്തിശാലിയാക്കി മാറ്റുന്നു. അങ്ങനത്തെ സെറ്റിംഗ് ചെയ്യുകയാണ്. അതായത് ഏതുപോലത്തെ സമസ്യ, ഏതുപോലത്തെ പരിസ്ഥിതി ആയാലും, എങ്ങനത്തെ പരിസ്ഥിതി ആയാലും, എങ്ങനത്തെ പ്രശ്നങ്ങളായാലും, സമസ്യ
ആയാലും,
എങ്ങനത്തെ വാതാവരണത്തിൽ ഇരുന്നു കൊണ്ടും സ്വയം തന്നെ സന്തുഷ്ടനാക്കുന്നു. അപ്പോൾ ആ മനബുദ്ധി രൂപി ശ്രേഷ്ഠ ആത്മാ ബ്രഹ്മാവിനു വേണ്ടി തന്റെ ഉള്ളിൽ തന്നെ സ്വശാസനം, സ്വതന്ത്രം,
സ്വമന ആത്മ,
സ്വ എന്നാൽ ആത്മ,
ആത്മാക്കെ തന്ത്രക്ക് അനുഭൂതി ഹോതി,
ആത്മാവിന്റെ തന്ത്രത്തിന്റെ അനുഭൂതി ചെയ്യുന്നു.
ആത്മാ മന റൂഹ്,
ആത്മ എന്നാൽ റൂഹ്,
റൂഹാനിയത്തി അനുഭൂതി ഹോതി,
ആ റൂഹാനിയത്തിന്റെ അനുഭൂതി ഉണ്ടാകുന്നു, ആത്മീയതയുടെ അനുഭൂതി ഉണ്ടാകുന്നു. ജിസ്മ, അതായത് ശരീരം, ഇത് എല്ലാ ദുഃഖങ്ങളുടെയും ഭണ്ഡാരമാണ്. പക്ഷേ ശരീരത്തിന്റെ മോൾ ആത്മാവിന്റെ കൺട്രോൾ നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ദുഃഖത്തിന്റെ അനുഭൂതി ഉണ്ടാകുന്നത്. ആത്മാ ഒരു പക്ഷേ തന്റെ അച്ഛനിൽ സുപ്രീം സോൾ പരമപിത പരമാത്മാവിന്റെ ഓർമ്മയിൽ സ്ഥിരമായി കഴിഞ്ഞാൽ രാജയോഗത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് ദുഃഖം കൊടുക്കാൻ സാധിക്കുന്നതായി ലോകത്തിൽ ഒരു ശക്തിയും തന്നെയില്ല. ആർക്കു വേണ്ടിയാണോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് സ്വരൂപനിഷ്ഠ എന്ന്, അശാന്തരാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശാന്തി ദേവന്റെ മഹിമയുള്ളത്. ആ ശാന്തി ദേവ അച്ഛൻ
ശാന്തി അർത്ഥാത് മുക്തി കി സ്ഥാപന കർനേ കെ ലിയെ,
ശാന്തി അഥവാ മുക്തിയുടെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി
ഇസ് സൃഷ്ടി പർ മുക്തി കാ വർഷ ദേനേ കെ ലിയെ,
ഈ സൃഷ്ടിയിൽ മുക്തിയുടെ സമ്പത്ത് തരാൻ വേണ്ടി രാജയോഗം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു. ആ രാജയോഗം രാജാവിന്റെയും രാജാവാകാൻ പഠിപ്പിക്കുന്നു.
സ്വയം ഫക്കീർ ബൻ കർക്കേ രഹതാ ഹൈ,
സ്വയം യാചകനായിട്ടിരിക്കുന്നു, ഭിക്ഷുകനായിട്ടിരിക്കുന്നു. അവരുടെ ചിത്രം
ഫക്കീരി വേഷമേ ദിഖായി ജാതി,
ഭിക്ഷകന്റെ വേഷത്തിൽ കാണിക്കുന്നു. യാചകന്റെ വേഷത്തിൽ കാണിക്കുന്നു. സ്വയം ചക്രവർത്തി ആകുന്നില്ല. പക്ഷേ ആർക്കാണോ രാജയോഗം പഠിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കിരീടമില്ലാത്ത ചക്രവർത്തിയായിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള നേഹിന്റെ റൂഹ് അവരാണ്. ആരാണോ ഈ സൃഷ്ടിരൂപി നാടകവേദിയിൽ വളരെ കാലം രാജ്യം ഭരിച്ചിരുന്നത്, അവരുടെ യുഗൾ ആ രാജയോഗത്തിന്റെ കാര്യത്തിൽ വളരെയധികം സഹയോഗിയായിട്ടിരിക്കുന്നു. അവരുടെ പേരാണ് കമല നെഹ്റു.
കൈസാ ജീവൻ ബിതാതി ഹേ,
എങ്ങനത്തെ ജീവിതമാണ് നയിക്കുന്നത്?
ജൈസെ കമൽ ഹോതാ ഹേ,
ഏതുപോലെ കമലപുഷ്പമുണ്ട്,
കീചഡ് മേ രഹതാ ഹേ,
ചെളിയിലാണ് ഇരിക്കുന്നത്.
കീചഡ് കി ദുനിയാ മേ രഹ കർകേ ഭി,
ചെളിയിൽ ഇരുന്നു കൊണ്ടും മനബുദ്ധിയുടെ സെറ്റിംഗ് അത്തരത്തിലുള്ളതായിരിക്കുന്നു. ആ ആത്മാവിൽ ചെളിയുടെ യാതൊരുവിധ പ്രഭാവവും ഉണ്ടാകുന്നില്ല. അവരുടെ സാത്വികമായിട്ടുള്ള രൂപം ദുർഗയുടെ രൂപത്തിൽ പൂജിക്കുന്നു.
നാം പഠാ ഹേ ദുർഗ,
പേര് തന്നെയാണ് ദുർഗ എന്നത്.
ശാസ്ത്രോ മേ ജിത്നേ ഭി നാം ഹേ ഉന കാര്യോ കേ ആധാർ പർ വോ ജോ പ്രാക്ടിക്കൽ കാര്യ കിയേ ഹേ,
ശാസ്ത്രത്തിൽ എത്ര തന്നെ പേരുണ്ടോ അത് പ്രാക്ടിക്കൽ ഏതാണോ കർമ്മം ചെയ്തത് ആ കാര്യത്തിന്റെ ആധാരത്തിലാണ്. അപ്പോൾ പേര് തന്നെ ദുർഗ എന്നാണ്. തീർച്ചയായും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കണം. എന്ത് കാര്യമാണ് ചെയ്തത്? എന്ത് കർമ്മമാണ് ചെയ്തത്? ദുർഗുണങ്ങളെ ദൂരീകരിക്കുന്നവരാണ് ദുർഗ. എപ്പോഴാണോ ക്രോധത്തിൽ വരുന്നത്? എന്തുകൊണ്ടെന്നാൽ ശക്തികൾ തന്നെയാണ് സംഹാരകാരിണി എന്ന് പാടുന്നത്. അവർ ശിവശങ്കര മഹാദേവന്റെ ശക്തിയാണ്. വികരാള രൂപം ധാരണ ചെയ്യുമ്പോൾ മഹാകാളിയാകുന്നു. കൽക്കത്തയിലെ ഏതാണോ കിഴക്ക് ഭാഗമുള്ളത് ആ ഭാഗത്തു നിന്ന് സുപ്രീം സോൾ അച്ഛൻ ആദം ആദിദേവനിൽ പ്രത്യക്ഷമാകുന്നു. അതിന്റെ സ്മാരകമായിട്ടാണ് വടവൃക്ഷം ഉള്ളത്, വടവൃക്ഷം ഉണ്ടായിട്ടുള്ളത്,
അശ്വത്ഥവൃക്ഷം.
ആ സുപ്രീം സോൾ
ജ്ഞാനസൂര്യനിലൂടെ, ചന്ദ്രമാ കേ ദ്വാരാ നഹീ,